ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
രണ്ടാമത്തെ രാമശബ്ദം പോലെ വാജസ്രവസഹ വാജസ്രവസോ വാജസ്രവസ അങ്ങനെ ഇരിക്കുക എന്റെ രൂപം. രണ്ട് ശബ്ദം തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ വാജസ്രവന്റെ വാജസ്രവസ്, ഈ വാജസ്രവാന്ന് പറയുന്ന ശബ്ദം ശരിക്കും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വാജസ്രവാവെന്ന് പറയുന്നത് മലയാളത്തിന്റെ നിയമനുസരിച്ച്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മലയാളത്തിൽ എന്താണ്? ബ്രഹ്മാവ്. ഒരു വരുവ ബ്രഹ്മാവ് എന്ന് പറയുന്നത്, ബ്രഹ്മ എന്ന് പറയുന്നത് അതുപോലെ. ആ വാജസ്രവന്റെ പുത്രൻ വാജസ്രവസഹ വാജസ്രവസൻ, അദ്ദേഹം എന്ത് ചെയ്തു? ആളിനോട് പറഞ്ഞിരിക്കുന്നു വാജസ്രവസാന്ന് പറഞ്ഞു. അപ്പൊ വാജസ്രവസഹ എന്ന് പറയുന്നത് നജികേതസിന്റെ അച്ഛനാണ് വാജസ്രവസൻ. ആ നജികേതസിന്റെ അച്ഛന്റെ അച്ഛനാണ് വാജസ്രവ എന്ന് പറയുന്നത്. ഒരു വാജസ്രവ വന്നു, അയാളുടെ മകൻ വന്നു വാജസ്രവസൻ, അയാളുടെ മകൻ വന്നു നജികേതസ്. ഇവിടെ ഈ വാജസ്രവസൻ എങ്ങനെ വന്നു? അതിനാണ് പറഞ്ഞത് ഇയാളുടെ അച്ഛൻ ഒരാളുണ്ടായിരുന്നു, ധ്യാനം കൊണ്ട് കീർത്തിയിട്ട ഒരാള്, അയാളുടെ മകനാണ് ഈ വാജസ്രവസൻ എന്ന് പറയുന്ന ആള്. ചില വിശ്വജിത സർവമേധേന വിശ്വജിതയാഗം നടത്തി എന്നാണ്. വിശ്വജിത്ത് എന്ന് പറയുന്നത് എന്താണ്? സർവമേധേൻ എന്നുവെച്ചാൽ സർവസ്വ ദാനം, സർവവും ദാനം ചെയ്യുന്ന, സർവസ്വം തന്റേതായ സർവവും ദാനം ചെയ്യുന്നതാണ് സർവമേധ. അതുകൊണ്ട് അങ്ങനെ ഒരു യാഗം നടത്തി എന്നാണ് സർവമേധേന വിജയ്. എന്തിനു വേണ്ടി? തദ്ഫലം കാമയമാന, അതിന്റെ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട്, അതിന്റെ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് സർവവും ദാനം ചെയ്യുന്ന യാഗം ചെയ്യുന്നു പറഞ്ഞാൽ തന്റെ കയ്യിലുള്ള സർവവും ദാനം ചെയ്തിട്ട് അതിലും വലിയ ഫലത്തെ ആഗ്രഹിക്കുക, സ്വർഗം പോലെയുള്ള ഫലത്തെ ആഗ്രഹിക്കുക. അപ്പൊ ആഗ്രഹമുള്ളവൻ എങ്ങനെ സർവവും ദാനം ചെയ്യും? അങ്ങനെതാണ് തന്റെ കയ്യിലുള്ളതിനേക്കാൾ വലുത്, അതിനു വേണ്ടിട്ട് തന്റെ കയ്യിലുള്ളതിനെ ദാനം ചെയ്യുന്നു. അപ്പൊ തനിക്കുള്ള സർവവും ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിലും വലിയ നേടാം സ്വർഗം പോലെയുള്ള ഫലങ്ങൾ, ലോകത്തിൽ കീർത്തി. സ്വർഗം എന്ന് പറയുന്നത് മരണശേഷമുള്ള, അത് കിട്ടിയില്ലെങ്കിൽ ലോകത്തിൽ ഇന്ന ആൾ ഇത്രയും വലിയൊരു യാഗം ചെയ്ത് ഇത്രമാത്രം ദക്ഷിണ ധർമ്മം ചെയ്തു എന്ന് ലോകത്തിൽ മുഴുവൻ കീർത്തി വരും. അകീർത്തിയെ കാമിക്കുക ഉശന്ധവൈ എന്ന് പറയുന്നതാണ് കാമം എന്ന് പറയുന്നത്. കീർത്തിയെ കാമിച്ചുകൊണ്ട് സത്പ്രവൃത്തികൾ ചെയ്താലും അത് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. സത്പ്രവൃത്തിയുടെ ഗുണമുണ്ടെങ്കിലും കാമനയുടെ ദോഷം വരും. ഇവിടെ പറയുന്ന ഈ വാജസ്രവസനം എന്താണ്? കീർത്തിയും മറ്റും ആഗ്രഹിച്ചുകൊണ്ട് സർവവും, ഒരാൾ ദാനം ചെയ്യുന്നു സത്കർമ്മം ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ആ കർമ്മം പൂർണ്ണമാകുന്നില്ല. കാരണം അതിന്റെ പിന്നിൽ കാമനയുണ്ടെങ്കിൽ ആ കാമനയുടെ ദോഷങ്ങൾ കർമ്മത്തെ, കർമ്മം ചെയ്യുന്നതിനെ പിന്തുടരും. ഇവിടെ വാജസ്രവസനം അത് തന്നെയാണ്. തദ്ഫലം കാമയമാന, ഫലത്തെ കാമിച്ചുകൊണ്ട്. കാരണം ആദ്യം ആ ശബ്ദം തന്നെ പറഞ്ഞു ഉശൻ യാഗം ചെയ്തു സത്തസ്മിൻ ക്രതവും. അങ്ങനെയുള്ള ആ വാജസ്രവസൻ ആ യാഗത്തിൽ സർവവേദസം, സർവസ്വം ധനം, തന്റേതായ സർവധനത്തെയും ദതു ദത്തവാൻ, സർവവും ദാനം ചെയ്തു എന്നാണ് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ് സർവസ്വം? സർവസ്വം തന്റേതായ സർവവും ദാനം ചെയ്തു. ആ യാഗത്തിന്റെ നിയമമാണ് എന്താണ്? തന്റേതായ സർവവും ദാനം ചെയ്യുക, യാഗത്തിന്റെ നിയമം. എന്നാൽ യാഗം പൂർത്തിയാകത്തുള്ളൂ, അത് ആ കീർത്തികൾക്കും സദസ്യർക്കുമായിട്ട്, ആ യാഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന സദസ്യർ അവർക്കും ആ യാഗത്തിലെ പുരോഹിതന്മാർക്കുമായിട്ട് തന്റേതായ സർവവും ദാനം ചെയ്യും. അങ്ങനെ ചെയ്യുന്ന യാഗം ആണ് ചെയ്തത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായി ഇഹലോകത്തിൽ ലഭിക്കുന്ന എന്താണ്? കീർത്തിയാണ്. ഇങ്ങനെ ഒരു മഹത്തായ അത് ഒരാൾ ചെയ്തു, ഇത്രയും ദാനധർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നുള്ള കീർത്തി, പരലോകത്തിൽ സ്വർഗം. അത് ഇത് രണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ആണ് ഈ വാജസ്രവസൻ യാഗം ചെയ്തത് എന്ന. ഇതാണ് പുത്രന് പിന്നീട് നമ്മൾ എന്താണ് പീതോദകൃണ ദുഃഖദോഹ നിരിന്ദ്രിയ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്ത വസ്തുക്കളെ നജികേശ്വരന് കണ്ടിട്ട് പ്രയാസം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് കാരണം സർവവും ദാനം ചെയ്യുന്ന ആള് അങ്ങനെ ദാനം ചെയ്ത ആള് കൊടുക്കുന്ന എന്തിനെയാണ് കൊടുക്കുന്നത്? പുല്ല് തിന്നാൻ കഴിയാത്ത പശുക്കൾ, കറവ് പറ്റിയ പശുക്കൾ, തനിക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പുത്രനാർജിച്ച് എന്തിനാണ് ഈ പിതാവ് ഇങ്ങനെ ചെയ്യുന്നത്? സർവവും ദാനം ചെയ്യേണ്ട യാഗത്തിന് എന്താണ് അവിടെ ചെയ്തത്? ഇപ്പം ബുദ്ധിമാനായ മകൻ മനസ്സിലാക്കേണ്ടതാണ്, നല്ല പശുക്കളെയെല്ലാം മാറ്റി വെച്ച് ആദ്യം തന്നെ പുത്രന്റെ പേരിൽ എഴുതി വെച്ച് ആദ്യം പിന്നെ അതാണ് ചെയ്തത്. എന്നുവെച്ചാൽ അപ്പൊ തന്റേത് സർവവും ദാനം ചെയ്താൽ മതി എന്നാണല്ലോ യാഗത്തിന്റെ നിയമം. അപ്പൊ തനിക്ക് ഉള്ള നിലവിളിക്കുള്ള ഒന്നും നഷ്ടപ്പെടാതെ ബാക്കി എല്ലാം പുത്രന്റെ പേരിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആരോടും ധൈര്യമായിട്ടും പറയാം, എന്താണ് എന്റെതെല്ലാം ദാനം ചെയ്തിരിക്കും, എനിക്കുള്ള ഇനിയൊന്നും നല്ലതെല്ലാം പുത്രന് ചോദിച്ചു. അതുകൊണ്ടാണ് പുത്രൻ ചോദിച്ചത് എന്താണ്? ഇതെല്ലാം ആർക്കു വേണ്ടിയാണോ മാറ്റിവെച്ചത്, ആ എന്നെ നീ ആർക്കാണ് ദാനം ചെയ്യുന്നതെന്ന് ചോദിച്ചതുകൊണ്ടാണ്. കാരണം പുത്രന് മനസ്സിലായി എന്താണോ നല്ല പശുക്കളെല്ലാം തന്റെ പേരിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഉപയോഗശൂന്യമായ വസ്തുക്കളെയൊക്കെ തന്റെ പേരിൽ വെച്ചു, എന്നിട്ട് തന്റെ സർവവും ദാനം ചെയ്തു. കാരണം ഇന്നത്തെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ദാനം പോലെ, അപ്പോൾ മകന്റെ സ്വത്തെല്ലാം സുരക്ഷിതമായിരിക്കും, തന്റെതെല്ലാം ദാനം ചെയ്തു എന്നുള്ള കീർത്തിയുണ്ട്. അതാണ് ആദ്യമേ പറയുന്ന എന്താണ് സർവവേദസമ്പതവും, തന്റേതായ സർവം അവർ ദാനം ചെയ്തു, നല്ലതെല്ലാം പുത്രനെ മാറ്റി വയ്ക്കുകയും ചെയ്തു. അതാണ് അടുത്ത് പറയുന്നത്, തസ്യ യജമാനസ്യ. അങ്ങനെ യജമാനൻ യാഗം ചെയ്യുന്നവൻ, യാഗം അനുഷ്ഠിക്കുന്നവൻ അവനെ യജമാനൻ, യജിക്കുന്നവൻ എന്നർത്ഥം. നമ്മൾ സാധാരണ പറയുന്ന യജമാനൻ പ്രഭു എന്നുള്ള അർത്ഥം വന്നു ഇതിൽ നിന്ന് തന്നെ. യജമാനൻ എന്ന് വെച്ചാൽ യാഗം അനുഷ്ഠിക്കുന്നവൻ എന്നാണ് ശബ്ദത്തിന്റെ അർത്ഥം. അപ്പൊ യാഗം അനുഷ്ഠിക്കുന്നവനായിരിക്കും അവിടുത്തെ പ്രധാനി. എന്തുകൊണ്ട്? യാഗം അനുഷ്ഠിക്കുന്ന ആളാണ് ഈ യാഗത്തിന് വേണ്ടിയുള്ള ധനം മുഴുവൻ ചെലവഴിക്കുന്നത്, അതിന്റെ സമ്പത്ത് മുഴുവൻ വിനിയോഗിക്കുന്നത് യാഗം ചെയ്യുന്ന ആളായിരിക്കും. അവിടെ മറ്റു വർത്തിക്കുകളും സദസ്യരും ഒക്കെ യാഗത്തിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി അവിടെ വരുന്നവരാണ് യജമാനൻ. ആ അർത്ഥത്തിലാണ് യജമാന ശബ്ദത്തിനുള്ള മലയാളത്തിന് യജമാനൻ എന്ന് വെച്ചാൽ പ്രഭു, മുതലാളി എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത് അങ്ങനെയാണ്. കാരണം യാഗത്തിൽ ആ യാഗം ചെയ്യുന്നവനാണ് അവിടുത്തെ സമ്പത്തിന്റെ വിനിയോഗം ചെയ്യുന്നത്. അങ്ങനെ തസ്യ യജമാനസ്യ, അങ്ങനെ യാഗം ചെയ്യുന്നവനായ ആ വാജശ്രവസന് എന്താണ് നചികേത നാമപുത്ര ചില ആശ്രമ നചികേതസ് എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ആ പാരമ്പര്യത്തെ കാണിക്കുകയാണ്. എന്താണ് ഈ വാജശ്രവസിന്റെ അച്ഛൻ വാജശ്രവാവ്, അദ്ദേഹവും വലിയ ദാനധർമ്മിഷ്ഠനായിരുന്നു. വാജശ്രവസനും ആ പിതാവിന്റെ സദ്ഗുണങ്ങൾ, പിതാവിന്റെ ഗുണങ്ങൾ അതുപോലെ പുത്രന് വരണമെന്നില്ല, പിതാവിനില്ലാത്ത ഗുണങ്ങൾ പുത്രർക്ക് ഉണ്ടാവാം. അപ്പൊ പിതാവിന്റെ ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു ദാനം ചെയ്യുകയും പറ്റും, പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല. പിതാവിനെ പോലെ എന്താണ് പുത്രവാഴ്ച കൂടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ദാനം സർവസ്വ ദാനം ചെയ്യണം എന്ന് നിർബന്ധമുള്ള യജ്ഞത്തെ തുടങ്ങി കീർത്തിക്ക് വേണ്ടി. എന്നാൽ അവിടെ തന്റെ സർവവും നഷ്ടപ്പെടാതെ പുത്രന് വേണ്ടി നല്ലതെല്ലാം മാറ്റിവെച്ചിട്ട് യാഗം ചെയ്തു. അപ്പൊ അവിടെ ഒരു പാരമ്പര്യമുണ്ട്. ആ പരമ്പരയിലെ മൂന്നാമത്തെ ആളാണ് നചികേതസ്. നചികേത അതും അതുപോലെയാണ്, നചികേതസ് സകാരാന്തമായ ശബ്ദമാണ്. നചികേതസ് എന്ന് പറയുന്ന പുത്ര ചില ആസ, ഒരു പുത്രൻ ആസ ഉണ്ടായിരുന്നു എന്ന് ഒരു കഥ പോലെ ഇവിടെ പറയുകയാണ്. ഹവൈ മന്ത്രത്തിന്റെ അർത്ഥമാണ് പ്രസിദ്ധനായ ഉശൻ, കാമനകൾ ഉള്ളവനായ വാജശ്രവസ. വാജശ്രവസ് എന്ന് വാജശ്രവസൻ, വാജശ്രവസ എന്ന് വെച്ചാൽ വാജശ്രവസൻ എന്ന് പേരുള്ള, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വാജശ്രവസ എന്ന് പറയുന്നതിന് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ വാജശ്രവസൻ എന്നർത്ഥം പറയുന്നു. രാമ എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറയുമ്പോൾ, അതേസമയം ഇയാളുടെ അച്ഛന്റെ പേര് പറഞ്ഞല്ലോ വാജശ്രവസ്, വാജശ്രവസ് എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് മലയാളത്തിൽ വാജശ്രവസൻ, വാജശ്രവസ് എന്ന് പറയാം സകാരാന്തമായിട്ട്. വാജശ്രവസ് ഇത് വാജശ്രവസനാണ്. അപ്പൊ വാജശ്രവസിന്റെ പുത്രനാണ് വാജശ്രവസൻ എന്ന് പറയുന്നത്. ബ്രഹ്മാവ് എന്ന് പറയുന്നത് വാജശ്രവസ്, വാജശ്രവസ് എന്ന് പറയുന്നത് വാജശ്രവസ് എന്ന് മലയാളത്തിൽ പറയും വാജശ്രവസ്. അയാളുടെ മകൻ വാജസ്രവസൻ. വാജസ്രവസൻ എന്ത് ചെയ്തു? സർവവേദസം തന്റേതായ സർവസമ്പത്തും ദതു ദാനം ചെയ്തു. തസ്യ അങ്ങനെ ഉള്ള വാജസ്രവസന് നചികേത നചികേതസ് എന്ന പേരുള്ള പുത്ര ആസാപുത്രനുണ്ടായിരുന്നു. ഇവിടെ ദാനം ചെയ്തു എന്ന് പറയുന്നു. പിന്നീടാണ് ദാനത്തെ കുറിച്ച് പറയുന്നത്. ആദ്യം തന്നെ ദാനം ചെയ്തു എന്ന് പറയുന്നത് പിന്നെ ദാനം ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നു. ആദ്യം ദാനം ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? യാഗത്തിൽ ആദ്യം തന്നെ അങ്ങനെ സങ്കല്പം എടുക്കുന്നു, എന്റേതായ സർവവും ഞാനിതാ ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ സങ്കല്പം എടുത്ത് ദീക്ഷ സ്വീകരിച്ച്, ദീക്ഷ സ്വീകരിക്കുമ്പോൾ തന്നെ യാഗത്തിന് വേണ്ടി അദ്ദേഹം ദീക്ഷ സ്വീകരിക്കുന്നു. അതായത് ചില വ്രതങ്ങളോടുകൂടി യാഗത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഋഷികള് പറയും, യാഗത്തിന്റെ പ്രത്യേകത എന്നതാണ്? ഈ യാഗത്തിന് നിങ്ങളുടെ സർവസമ്പത്തും ദാനം ചെയ്യണം എന്ന് പറയുമ്പോൾ യജമാൻ എന്ത് ചെയ്യുന്നു? അപ്പത്തിന് സങ്കല്പിക്കുന്നു, എന്റെ സർവസമ്പത്തും ഞാനിതാ ഈ യാഗത്തിൽ സർവർഗമായി ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പത്തന്നെ ദാനം ആയി കഴിഞ്ഞു. പിന്നീട് ഇതിന് പകുത്തു കൊടുക്കുന്ന ജോലിയുള്ളൂ, അതല്ല ദാനം. ആദ്യത്തെ സങ്കല്പമാണ് ഈ യാഗം എന്ന് പറയുന്നത് തന്നെ മുഖ്യമായിട്ട് സങ്കല്പമാണ്. ഇതം നമമ എന്നുള്ള സങ്കല്പമാണ് മുഖ്യമായിട്ട് യാഗം എന്ന് പറയുന്നത്. ആ സങ്കല്പത്തിന്റെ പൂർത്തിക്ക് വേണ്ടിയിട്ടാണ് ബാക്കി വരുന്ന ഹവനങ്ങളും മറ്റനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് യാഗം ക്ഷണികമെന്ന് പറയുന്നത്. കാരണം സങ്കല്പ രൂപത്തിൽ ഒന്നാകുമ്പോൾ അത് ക്ഷണികമാണ്. സങ്കല്പം എന്ന് പറയുന്നത് ഒരു അന്ധകരണ വൃത്തിയാണ്. ഒരു അന്ധകരണ വൃത്തി ക്ഷണമേ അന്ധകരണത്തിൽ നിൽക്കത്തുള്ളൂ, അടുത്ത സമയം നശിച്ചു. അതുകൊണ്ടാണ് യാഗത്തെ കുറിച്ച് പല സ്ഥലത്തും പറയുമ്പോൾ യാഗം ക്ഷണികമാണ്, ക്ഷണികമാണ് എന്ന് പറയും. കാരണം യാഗ സങ്കല്പ രൂപത്തിലുള്ളത് കൊണ്ടാണ്. ആ സങ്കല്പത്തിന്റെ പൂർത്തിയായിട്ട് പിന്നീട് ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമായ അർത്ഥത്തിൽ അതല്ല യാഗം, അത് ഗൗണമായ അർത്ഥത്തിലാണ് അത് യാഗം. മീമാംസകരുടെ സിദ്ധാന്തം അനുസരിച്ച് ആ യാഗത്തിന്റെ പ്രധാനമായ ഒന്നാണ് ഈ സങ്കല്പം, എന്റെ സർവവും ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള ആ സങ്കല്പം. ആ സങ്കല്പം ആദ്യം തന്നെ നടന്നു കഴിഞ്ഞു, പിന്നീട് അതിന്റെ അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്കാണ് ഇനി പശുക്കളെല്ലാം പിടിച്ചു കൊടുക്കുന്നത്, ഓരോരുത്തരെ വിളിച്ച് സമ്പത്തൊക്കെ വിതരണം ചെയ്യുന്നു. അപ്പൊ ആ വിതരണം ചെയ്യുന്നതല്ല യാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ദാനം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള സങ്കല്പമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം പറയുന്നത് സർവവും ദാനം ചെയ്തു എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രായോഗിക അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് തന്റെ വസ്തുവകകളെല്ലാം ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കും. അങ്ങനെ അടുത്ത് ആ സങ്കല്പത്തെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്, ദാനസങ്കല്പത്തെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആ വാജസ്രവസൻ ഇത് കൊടുക്കുന്നതാണ് അടുത്ത് പറയുന്നത്. തസ്യഹ അവന് ആ വാജസ്രവസന് നചികേത നാമ നചികേതസ് എന്ന പേരുള്ള പുത്ര ആസാ ഒരു പുത്രൻ ഉണ്ടായിരുന്നു. സമൂഹ അടുത്ത മന്ത്രം ദക്ഷിണാസു നിയമാനാസു ശ്രദ്ധ ആവിവേശോ അമന്യത തം കുമാരം തന്തം ദക്ഷിണാസു നിയമാനാസു ശ്രദ്ധ ആവിവേശ സഹ അമന്യത സംഹകുമാരം സന്തം ദക്ഷിണാസു നിയമാനാസു ശ്രദ്ധാവിവേശ സോമന്യത. അതിന്റെ ഭാഷ്യം സംഹ നചികേതസം കുമാരം പ്രഥമവയസം സന്തം സംഹ നചികേതസം ആ നചികേതസിന് കുമാരം പ്രഥമ വയസ്സം സ്വന്തം കുമാര അവസ്ഥയിൽ, അതായത് കുമാരം കൗമാരം യൗവനം വാർദ്ധക്യം ഈ മൂന്നെണ്ണത്തിൽ പ്രഥമമാണ് കൗമാരം. യൗവനാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പിലുള്ള വയസ്സ് 16 വയസ്സിന് മുമ്പുള്ള അവസ്ഥ അതിനാണ് കൗമാരം എന്ന് പറയുന്നത്. ആൺകുട്ടികളെ സംബന്ധിച്ച് കൗമാരം പ്രഥമ വയസ്സം സ്വന്തം കുമാരനായിരുന്നു, പ്രഥമ വയസ്സായിരുന്നു, പ്രഥമമായ അവസ്ഥ എന്നാണ് വയസ്സെന്ന് പറഞ്ഞത്. അപ്രാപ്ത ജനന ശക്തി, യൗവനാവസ്ഥയെ പ്രാപിക്കാത്തവർ, ജനനശക്തി ഇല്ലാത്ത അവസ്ഥ, യുവത്വത്തെ പ്രാപിക്കാത്ത അവസ്ഥ, കൗമാരം എന്ന് പറയുന്നത് വ്യാഖ്യാനിച്ചതാണ്. ബാലമേവ, ബാലൻ തന്നെ ബാല്യകാലമാണ്. ഇത്രയും ഉയർന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള പക്വത സാധാരണഗതിയിൽ വരാത്തവരവസ്ഥ. പക്ഷേ നജീസ് എന്ന് പറയുന്നത് പ്രതിഭാശാലിയായ വിലക്ഷണനായ ഒരു ബാലനായിരുന്നു. അതുകൊണ്ട് നജീസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായി. അങ്ങനെയുള്ള ബാലൻ, ബാലമേവ പറയുന്ന വെറും ബാലനായിരുന്നു, പ്രായം കൊണ്ട്, പക്ഷെ പക്വതയിലല്ല, പ്രായം കൊണ്ട് ബാലൻ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആ ബാലന് ശ്രദ്ധ പറയുന്നു, ആസ്തിക്യ ബുദ്ധി. ആസ്തിക്യ ബുദ്ധി എങ്ങനെ? പിതുഹു ഹിതകാമ പ്രയുക്ത. പിതുഹു പിതാവിന്റെ ഹിതകാമം, പിതാവിന്റെ ഹിതത്തെക്കുറിച്ചുള്ള കാമനയാൽ പ്രയുക്തമായ, പ്രേരിതമായ, പിതാവിന്റെ നന്മയെക്കുറിച്ചുള്ള ചിന്തയാൽ പ്രേരിതമായ ആ അസ്ഥിക്ക് ബുദ്ധി, അത് ആവിവേച പ്രവിഷ്ടവതി, പ്രവേശിച്ചു, ആവേശം ചെയ്തു, പ്രവേശിച്ചു. പിതാവിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ ഈ പ്രവൃത്തി തന്റെ പിതാവിന് ദോഷം ചെയ്യുന്ന ആണല്ലോ, അപ്പൊ പിതാവിന്റെ ഹിതത്തെക്കുറിച്ചുള്ള കാമുണ്ടായി, ആ കാമ പ്രേരിതമായി അയാളുടെ ഉള്ളിൽ ആസ്തിക്യ ബുദ്ധി, ആസ്തിക്യ ബോധം ഉണ്ടായി. ആസ്തിക്യ ബോധം എന്ന് പറയുന്നത് ശാസ്ത്രം, ഗുരു ഇവയിലെ വചനങ്ങളിലുള്ള വിശ്വാസമാണ് ആസ്തിക്യ ബോധം സാധാരണഗതി. ആസ്തിക്യ ബോധം എന്ന് പറയുന്നത് എന്താണ്? ഇത് സത്യമാണ്, ശാസ്ത്രം സത്യമാണ്, ഗുരുവിന്റെ വാക്യം സത്യമാണ്, അതിൽ പറയുന്ന ഫലങ്ങൾ അത് സത്യമാണ്, അതിൽ പറയുന്ന നന്മ തിന്മകൾ അത് അതേപോലെ തന്നെ സംഭവിക്കും എന്നുള്ള ദൃഢമായ ബോധം, വിശ്വാസം, അതാണ് ആസ്തിക്യ ബുദ്ധി. ആ ആസ്തിക്യ ബുദ്ധി ഉണ്ടായി എന്നാണ്. പിതാവിന് ആസ്തിക്യ ബുദ്ധി ഉണ്ടായി. ആസ്തിക്യ ബുദ്ധി ഉള്ള ഒരാളിന് അധർമ്മം മനസ്സിക്കാൻ കഴിയത്തില്ല. ദൃഢമായ ആസ്തിക്യ ബോധം ഉണ്ടെങ്കിൽ അത് കഴിയത്തില്ല. കാരണം തന്റെ സർവവും ദാനം ചെയ്യണം എന്ന് പിതാവിനറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് യാഗം തുടങ്ങിയത്. പക്ഷേ അങ്ങനെ തുടങ്ങിയെങ്കിലും പിതാവ് എന്ത് ചെയ്തു? തന്റേത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്റേതായ നല്ല വസ്തുക്കളെല്ലാം പുത്രന്റെ പേരിൽ മാറ്റിവെച്ചു. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം തന്റേതായി വരും. എന്നിട്ട് തന്റേതായ സർവം ദാനം ചെയ്തു. അപ്പൊ അതിലൊരു കാപട്യമുണ്ട്, ഒരു വഞ്ചനയാണ്. ഇത്തരം വഞ്ചന പിതാവിന്റെ മനസ്സിലുണ്ടായി. അതെന്തുകൊണ്ട്? ആ പൂർണ്ണമായ ആസ്തിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത് അനുഷ്ഠിക്കുന്നതിൽ പിഴക് വരുത്തിയാൽ, അതിലെന്തെങ്കിലും ഒരു പിശക് വന്നു കഴിഞ്ഞാൽ അത് പാപത്തെ ഉണ്ടാക്കും, നരക അനുഭവത്തെ ഉണ്ടാക്കും, അടുത്ത മകൻ പറയുന്നുണ്ടത് എന്നുള്ള ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ അതിന് തയ്യാറാകും. അപ്പൊ ആ അസ്ഥിക്ക് ബുദ്ധി പിതാവിന് കുറവാണ്. പക്ഷെ പുത്രനതുണ്ട്, ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ. നജീദസും ബാല്യകാലത്ത് തന്നെ ഉപനയനം ചെയ്ത് വേദാധ്യയനവും ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണ് കുമാരൻ എന്ന് പറഞ്ഞു. വെറും ശിശു. അപ്പോ കാര്യങ്ങളറിയാൻ നജീകരിച്ചു. പക്ഷെ പിതാവിനേക്കാൾ കൂടുതൽ അതിന്റെ വിശ്വാസം, ദൃഢതയും. തെറ്റായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വിപരീത ഫലത്തെ ഉണ്ടാക്കും, ശരിയായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പുണ്യഫലത്തെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നജീകരിച്ചിന് യാതൊരു സംശയവും, അതിനെക്കുറിച്ചുള്ള ശരിയായ വിവേകവും വിശ്വാസവും രണ്ടുമുണ്ട്. അതുകൊണ്ട് പിതാവിന്റെ ഈ പ്രവൃത്തി കണ്ടപ്പോ എന്ത് ചെയ്തു? ആസ്തിക്ക് ബുദ്ധി ഉണർന്നു. എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഈ തെറ്റാണ്, പിതാവിന് ദോഷമാണ് എന്ന് ചിന്തിച്ചു. അതാണ് ഇവിടെ പറയുന്നത് അവിവേച, ശ്രദ്ധ അവിവേച എന്ന് പറയുന്നു. കസ്മിൻ കാലിക്ക, ഏത് കാലത്തിലാണ് ഈ ശ്രദ്ധ ഉണ്ടായത്? അത് ഋതിഭ്യ സദസ്യഭ്യസ്ത ദക്ഷിണാസു നിയമാനാസു വിഭാഗേന ഉപനീയമാനാസു ദക്ഷിണാർത്ഥാസു ഘോഷം ആമിഷ്ടശ്രദ്ധോ നചികേത സമന്യത എന്ന. എപ്പോഴാണ് ഇയാൾക്ക് ഈ ശ്രദ്ധ ഉണ്ടായത് പറയുന്നു. ഋതിഭ്യ സദസ്യഭ്യ, പ്രത്യേക പുരോഹിതന്മാർ, യാഗം ചെയ്യുന്ന പുരോഹിതന്മാരാണ് ഋതിക്കുകൾ. സദസ്യഭ്യസ്ത, യാഗം നടക്കുന്നു എന്നറിഞ്ഞ് അതിലെ ദാനവും മറ്റും സ്വീകരിക്കുന്നതിനും യാഗം കാണുന്നതിനും വേണ്ടി വന്നു ചേരുന്നവരാണ് സദസ്യർ. അവർക്ക് വേണ്ടി, രണ്ടു കൂട്ടർക്കും വേണ്ടി ദക്ഷിണാസമീയമാനാത്തു ദക്ഷിണയാ നൽകാനായി കൊണ്ടുപോകുന്ന വിഭാഗീയന ഉപനീയമാനാത്തു വേർതിരിച്ച് കൊണ്ടുപോകും. വിഭാഗീയന ഉപനീയമാനെന്ന് വെച്ചാൽ നല്ലതിനെല്ലാം മാറ്റിവെച്ചിട്ട് മോശമായതിനെ വേർതിരിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം ഇവിടെ പാഠ്യശ്രമത്തിന് നല്ലതായിട്ടൊന്നും ഇല്ല, ഇപ്പോ അതിനെ മാറ്റി നിർത്തും. അതാണ് പറഞ്ഞ വിഭാഗീയന ഉപനീയമാണ്, വേർതിരിച്ചു കൊണ്ടുവരണം, മാറ്റിക്കൊണ്ടുപോവുകയാണ്. എന്തിനു? ദക്ഷിണാർത്ഥാസു, ദക്ഷിണയ്ക്ക് വേണ്ടിയുള്ള ഗോസു ഗോക്കൾ. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ധനമായി കണക്കാക്കുന്ന ഗോക്കളാണ് ഗോസമ്പത്. അതാണ് ഏറ്റവും വലിയ ധനം. കാരണം അതിന് പലതരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട്. പശു, അതിൽ നിന്ന് കുട്ടി കിട്ടുന്നു, കാള, അത് ഉഴാൻ ഉപയോഗിക്കുന്നു, ചാണകം, പാല്, ഇങ്ങനെ സർവസമ്പത്തും. അന്നത്തെ സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നത് ഗോക്കളെ ആശ്രയിച്ചിട്ടാണ്. പലതരത്തിലുള്ള പ്രയോജനമുള്ളതുകൊണ്ട് അതുകൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ സമ്പത്ത് വൈദികാലത്തെ ഗോവാണ്. ഗോഹിരണ്യം എന്നാ പറയുന്നത് സ്വർണം പോലും ഗോ കഴിഞ്ഞേ ഉള്ളൂ വന്നു. അങ്ങനെയുള്ള ആ ഗോക്കൾ ഏറ്റവും വലിയ സമ്പത്ത്, അതിനെ എന്ത് ചെയ്യുന്നു? കൊടുക്കും, ദക്ഷിണയായി കൊടുക്കുക. അത് കൊടുക്കുന്നു, അതിനു വേണ്ടി കൊണ്ടുപോവുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? സ ആവിഷ്ടശ്രദ്ധ ആവേശിച്ചവനായ, ഇത് അപകടകരമാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി, ദോഷം വരുന്നതാണ് പിതാവിന് എന്ന് ദൃഢമായി ബോധ്യം വന്ന നചികേത, ആ നചികേതസ് അമന്യത ചിന്തിച്ചു, മനസ്സിൽ ചിന്തിച്ചു. അതാണ് അടുത്ത മന്ത്രത്തിൽ പറയാൻ പോകുന്ന ഭാഗം. തം കുമാരം സ്വന്തം അവൻ കുമാരനായിരുന്നിട്ടുകൂടി ദക്ഷിണാസു നിയമാനാസു ദക്ഷിണ നൽകാനായി കൊണ്ടുപോകുന്ന പശുക്കളിൽ കണ്ടിട്ട് ശ്രദ്ധാവിവേച ശ്രദ്ധായുക്തനായി തീർന്നു. സഹ അമന്യത, അവൻ ഇപ്രകാരം ചിന്തിച്ചു എന്നാണ് എന്റെ. എന്താണ് ചിന്തിച്ചതെന്ന് അടുത്ത പറയുന്നു. ശീതോദകാ ജദ്ധത്രണ ദുഗ്ധദോഹ നിരിന്ദ്രിയാഃ അനന്ദനാമ തേ ലോകാഃ അന്തദേശ്ചിതാ ദതത് ശീതോദകാ ജദ്ധത്രണ ദുഗ്ധദോഹ നിരിന്ദ്രിയാഃ അനന്ദനാമ തേ ലോകാഃ ദുഗ്ധദോഹ നിരിന്ദ്രിയാഃ അനന്ദനാമ തേ ലോകാഃ അന്തദേശ്ചിതാ ദതത്. അതിന്റെ ഭാഷ്യം, ദക്ഷിണാർത്ഥ ഗാവോ വിശേഷിക്കണ്ടേ, ദക്ഷിണാർത്ഥ ദക്ഷിണയ്ക്ക് വേണ്ടിയുള്ള ഗവഹ ഗോക്കൾ വിശേഷിയന്തി, ഇവിടെ വിശേഷിക്കപ്പെടുകയാണ്. അതിന്റെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പദങ്ങളും എന്നാണ്. ശീതോദക ജഗ്ധത്രണ എന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ വിശേഷങ്ങളാണ് എങ്ങനെ? ശീതോദക ശീതം ഉദകം വ്യാഭിഹിതാഹ ശീതോദകാഹ. ശീതം കുടിച്ചു കഴിഞ്ഞു, ഉദകം ജലം, വ്യാഭി ഏത് ഗോക്കളാലാണോ അതാണ് ശീതോദകങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരു ശൈലിയാണ്. അതായത് ഒരു ജീവി, ഏത് ജീവിയായാലും അതിന്റെ ആയുസ്സിൽ ഇത്രമാത്രം തിന്നണമെന്നും കുടിക്കണമെന്നും ഒക്കെയുള്ള ഒരു കർമ്മം അതിന് കാണും. അപ്പൊ അത് അതിന്റെ കർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാം കുടിക്കേണ്ടതെല്ലാം കുടിച്ചു കഴിഞ്ഞു, തിന്നേണ്ടതെല്ലാം തിന്നു കഴിഞ്ഞാൽ തിന്നെ എന്ന് പറയുന്നത് മരിക്കേണ്ട സമയമായി. അങ്ങനെ സാധാറായത് എന്നാണ് പറയുന്നത് ശീതോദകങ്ങൾ എന്ന് പറയും. കുടിക്കേണ്ടതെല്ലാം കുടിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് ആയുസ്സിനെ നീക്കി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും ഭക്ഷണവും ആഹാരം ഇതിലൊക്കെ കുറേശ്ശെ കഴിക്കണം. കൂടുതൽ കാലം പിന്നീട് കൊണ്ടുപോകാൻ പറ്റും. കാരണം നേരത്തെ തന്നെ ശീതോദകന്മാരായി കഴിഞ്ഞാൽ പിന്നീട് ആയുസ് നീണ്ടുപോകത്തില്ല. അതാണ് ഇവിടെയും പറയുന്നത് ശീതം ഉദകം വ്യാപി. കുടിക്കേണ്ട വെള്ളം മുഴുവൻ കുടിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി കുടിക്കാൻ അതിന്റെ കർമ്മമില്ലാതാണ്. ഇത് മരിച്ചാൽ മതി. മരണത്തെ പ്രതീക്ഷിക്കുന്നവയാണ് യാഭിഹിതാഹ ശീതോദകാഹ. അതുപോലെ തന്നെ ജഗ്ധം, അതിന്റെ അർത്ഥം പറയുന്നത് ഭക്ഷിതം, അത് ഭക്ഷണേ എന്ന് പറയുന്നത് ധാതുകൊണ്ട് അത്തി എന്ന് പറയും. അതിന്റെ തന്നെ രൂപമാണ് ജഗ്ധം എന്ന് പറയും. അതായത് ചില വേദന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജഗ്ധം എന്നാണ്. ഭക്ഷിതം, തൃണം, വ്യാധി, പുല്ല് ഭക്ഷിച്ചു കഴിഞ്ഞു, ഇനി ഭക്ഷിക്കാനൊന്നുമില്ല. അതിന്റെ ആ ജീവിയുടെ കർമ്മമനുസരിച്ച് ഭക്ഷിക്കേണ്ടതെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ അത്രയും തളർന്നു കഴിഞ്ഞു. അതിനെ തീറ്റി തിന്നുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ ഉള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടതെന്ന് വെച്ചിരിക്കും. താഹ ദഗ്ധത്തിനാഹ വാർദ്ധക്യത്തെ പ്രാപിച്ചവർ. അതുപോലെ തന്നെ ദുഗ്ധോ ദോഹ ക്ഷീരാക്ഷു വ്യാസാം താഹ ദുഗ്ധദോഹ. ദുഗ്ധമായി കറന്നു കഴിഞ്ഞു. ദോഹ എന്താണ്? പാല്. ക്ഷീരാക്ഷി കറവ വറ്റിയത് വ്യാസാം താഹ ദുഗ്ധദോഹ. ഇനി അതിനെ കറക്കാനൊന്നും കഴിയത്തില്ല, കറവ വറ്റിക്കഴിഞ്ഞു. നിരിന്ദ്രിയാഹ എന്താണ്? അപ്രജനന സമർത്ഥാഹ. ഇനി അതിനെ അത് കുഞ്ഞുങ്ങളെ പ്രസവിക്കത്തില്ല, പ്രസവശേഷി നഷ്ടപ്പെട്ടത്. അതാണ് നിരിന്ദ്രിയാഹ അപ്രജനന സമർത്ഥാഹ. ആ പശുക്കൾക്ക് ഇനി കുട്ടിയോ ഉണ്ടാകത്തില്ല. ചുരുക്കത്തിൽ എന്താണ്? ജീർണാഹ ജീർണിച്ചവ എന്ന് പറഞ്ഞാൽ നിഷ്ഫലാഹ, യാതൊരു പ്രയോജനമില്ല. അതിനെ ഇനി കറക്കാൻ കഴിയത്തില്ല. തീറ്റയും വെള്ളമൊന്നും അതിലെത്തത്തില്ല. അങ്ങനെയുള്ള പശുക്കൾ എന്നർത്ഥം പാലും കിട്ടത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് അങ്ങനെയുള്ള പശുക്കളെ ഈ ചേർത്തത്. യാഹ സാഹ അങ്ങനെയുള്ളതിനർത്ഥം. നമ്മൾ സാധാരണ ദാനം ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. അവർക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെ ദാനം എന്ന് പറയും. നമുക്ക് നല്ലതെല്ലാം നമുക്ക് വേണ്ടി വയ്ക്കുക, മറ്റുള്ളവർക്ക് മോശമായിട്ട് വയ്ക്കുക. സാധാരണ മനുഷ്യന്റെ ഒരു ഇതാണ്. അത് തന്നെയാണ് ഇവിടെ വളരെ കീർത്തി ആഗ്രഹിക്കുന്നവനായ വാചസ്രവർത്തനം ചെയ്തത്. അങ്ങനെയുള്ള ഏവം ഭൂതാഹ ഇപ്രകാരമുള്ള ഗാഹ പശുക്കളെ ഹൃത്തിഗ്ധോ വർത്തിക്കുകൾ കുതിരോഹിതന്മാർക്ക് തീർക്കും. ദക്ഷിണാബുദ്ധ്യ ദാനം ചെയ്യാം. ഇത് ദക്ഷിണയാണ്. യാഗം ചെയ്ത് കഴിഞ്ഞാൽ ദാനം ചെയ്യണം. ദക്ഷിണ എന്നുള്ള ദക്ഷിണ നൽകാനം എന്നുള്ള ബോധത്തോടുകൂടി ഇവിടെ കൊടുക്കാൻ ഉരുമ്പിടുകയാണ് വാചസ്രവസൻ പ്രയച്ഛൻ. പക്ഷെ അങ്ങനെ കൊടുക്കുന്നവൻ ദതൻ കൊടുക്കുന്നവൻ എന്ത് പറയുന്നു? അനന്ത. അതിന്റെ അർത്ഥം പറയുന്നു അനാനന്ത. അതിന്റെ അർത്ഥം പറയുന്നത് നസുഖ എന്ന് വെച്ചാൽ ദുഃഖഭൂയിഷ്ഠമായ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്ന നാമ എന്നാണ് ചേതൻ. അതാണ് അതിന്റെ അർത്ഥം അനന്ത എന്ന് പറഞ്ഞത്. വളരെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതായ ഈ ലോക, അങ്ങനെയുള്ള ചില ലോകങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫലങ്ങൾ താൻ അവയെ സയജമാന ആയജമാനൻ ഗതി പ്രാപിക്കുന്നു. എന്നിട്ട് നരകത്തെ പ്രാപിക്കുന്നു. അനന്തം ആനന്ദാൻ അനന്തം എന്നിട്ട് ആനന്ദമില്ലാത്ത സ്ഥലം നരകം. ആ നരകത്തെ ആയജമാനൻ പ്രാപിക്കുന്നു. തനിക്ക് യാതൊരു പ്രയോജനമില്ലാത്ത വസ്തുവകകളെ ദാനം ചെയ്യുന്ന ഒരുവൻ തനിക്ക് വേണ്ടി നല്ലതെല്ലാം മാറ്റിവെച്ചിട്ട് മോശമായ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവൻ അവൻ സ്വാർത്ഥനാണ്. അങ്ങനെയുള്ളവൻ നരകത്തെ പ്രാപിക്കുന്നു എന്നാണ്. കാരണം എല്ലാ എന്തെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗമുള്ള നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എല്ലാ മനുഷ്യരും ആത്മീയ ജീവികളും ലൗകിക ജീവികളും എല്ലാം അങ്ങനെയാണ്. അങ്ങനെയാ കാലം ചെയ്യാറുള്ളൂ. അപ്പോ ഇത് എന്താണ്? ഇവർക്കെല്ലാം വച്ചിരിക്കുന്നത് നരകമാണ് എന്നാണ് ഇവിടെ ഗുരുജി പറയുന്നത്. നമ്മൾ ദാനം ചെയ്യുമ്പോൾ നല്ലത് നമുക്ക് വെച്ചിട്ട് തന്നെ മറ്റുള്ളവർ കൊടുക്കാറ്. അങ്ങനെ എല്ലാം ചെയ്യാറുള്ളൂ. പക്ഷെ ഫലം ഇതായിരിക്കും എന്നാണ് ഗുരുജി പറയുന്നത്. അതുകൊണ്ട് ഗച്ഛതി അവൻ അവിടെ എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള വസ്തുക്കളെ ദാനം ചെയ്യുന്നവൻ എന്ന ഒരു വലിയ തത്വത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാനം ചെയ്യും. അതാണ് വേദത്തിൽ തന്നെ സർവസ്തു ദാനം എന്നൊക്കെ പറയുന്നതിന്റെ പിന്നെ വലിയ പൂർണ്ണമായ സ്വാർത്ഥ ത്യാഗമാണ്. ത്യാഗത്തിന്റെ തന്നെ പിന്നിലുള്ള ഒരു അതിന്റെ ശരിയായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് എന്താണ്? പരിപൂർണമായ ത്യാഗമാണ് യാഗം കൊണ്ട്. കാരണം യാഗത്തിൽ പറയുന്നത് സർവം ത്യജിക്കാനാ പറയും. എന്തെങ്കിലും ഒരു കർമ്മം നടത്തിയിട്ട് ഒരു വ്യക്തിയെ കൊണ്ട് സർവവും ഉപേക്ഷിക്കുക ത്യജിപ്പിക്കുക എന്ന് പറയുമ്പോൾ താൻ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്ത് അത് ത്യജിക്കുക. അപ്പൊ അത് ശ്രേയോശ്രേഷ്ഠമാണ്, മഹത്തായ ഒരു കർമ്മമാണ്. അപ്പൊ അയാൾ നിത്യനായി തീരുക, അത് പലർക്കായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ സമ്പത്തിന് സമൂഹത്തിന് വിതരണം ചെയ്യുക, അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള ത്യാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോകത്തിന് ബോധ്യപ്പെടണം. കാരണം ത്യജിക്കുന്നവന്റെ കൈ പിന്നീടൊന്നും കാണരുത്, എന്നാലും അതിന് ത്യാഗം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യത. പക്ഷെ അതിനെ തന്നെ ഇതിന്റെ പുരോഹിതന്മാർ ദുരുപയോഗപ്പെടുത്തുന്നതാണ് ദക്ഷിണ എന്ന് പറയുന്ന സമ്പ്രദായം. എന്നുവെച്ചാൽ അത് ഒരാളുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി ആളിനെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കുന്ന അത് പൗരോഹിത്യത്തിന്റെ ദുഷ്പ്രവണതകളാണ്. അത് അതിന്റെ വേറൊരു വശമാണ്, അതിനെ ദുരുപയോഗപ്പെടുത്തുന്നത്. പക്ഷെ വേദത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആ യാഗത്തിന്റെ ശരിയായിട്ടുള്ള വശം, തത്തായിട്ടുള്ള വശം ഇതാണ്. അപ്പൊ ഒരുവൻ സമ്പത്ത് ഒരുപാട് കൂടിക്കഴിയുമ്പോൾ തന്നെ സമ്പത്താണ് ദാനം ചെയ്യാൻ പറയുന്നത്, അവനോടൊരു വലിയ യാഗം നടത്താൻ പറയും. അപ്പൊ സമ്പത്തിന്റെ വിതരണം ചെയ്യും. അപ്പൊ സമൂഹത്തിൽ തന്നെ സമ്പത്തിന്റെ സംഭരണവും വിതരണവും അതിനെ സമഗ്രിതമാക്കുന്നതിനുള്ള ഒരു വലിയ തത്വമാണ് ഈ യാഗങ്ങളിലൂടെ ഒരു കാലത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് തന്നെ വളരെ ദുഷിച്ചു. അത് പിന്നീട് വന്ന് ദുഷിക്കുമ്പോൾ പിന്നെ അത് ധനം വേറെ ഉപാധി, പുരോഹിതന്മാർക്ക് ധനം സമ്പാദിക്കുന്നതിനുള്ള ധനാർജ്ജനത്തിനുള്ള ഒരു ഉപായമാക്കി അവർ ഈ ദാനങ്ങളെ മാറ്റി. അങ്ങനെയുള്ള ഒരു ദാനമാണ് നമ്മുടെ ഈ സമാജത്തെ, ഭാരതീയ സമാജത്തെ ക്ഷയിപ്പിച്ചതും ഭാരതത്തെ അകപ്പതിപ്പിച്ചതും അത് തന്നെ. ഈ യാഗം തന്നെ സതുദ്ദേശത്തോടുകൂടി ഞാൻ വിധിച്ച ഈ യാഗം തന്നെയാണ് ഈ ഭാരതത്തെ ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തിയെന്ന് നമ്മുടെ ഈ രാജ്യത്തിന്റെ ചരിത്രം. അത് വേറെ വിഷയമാണ്, പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ. കാരണം അത് പൗരോഹിത്യത്തിന്റെ മേധാവിത്വം കൊണ്ട് വന്നത്. അതതിന്റെ ദോഷവശമാണ്. ഏതൊരു നല്ല കാര്യങ്ങളെയും അതിനെ ദുഷിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന്റെ ഒരു വിശേഷതയാണ്. അത് യാഗത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എന്റെ ഒരു അവിടെ അവിടെ നേരത്തെ പറഞ്ഞ ഈ പിതാവൻ ഒന്നെന്ന് പറഞ്ഞ പോലെ ഉള്ള കാപട്യമാണ്, ആത്മവഞ്ചനയാണ്. ലൈ പറയുന്ന പോലെ ഉള്ള ശ്രദ്ധ, ശ്രദ്ധയുള്ളിടത്ത് അവിടെ പൂർണ്ണമായ നിസ്വാർത്ഥതയാണ് ഒരാളെ യാഗത്തിന് പ്രേരിപ്പിക്കുന്നത്. പൂർണ്ണമായ നിസ്വാർത്ഥതയാണ്. അയാൾക്ക് കാവന ഉണ്ടായിരിക്കും, അതെന്താ മരണശേഷം കിട്ടുന്ന കാര്യമില്ല സ്വർഗം എന്ന് പറയുന്നത്. പക്ഷെ മരണശേഷം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി തന്റെ സർവസ്വ ദാനം അതൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമായ ഒരു പ്രേരണയാണ്. ആ പ്രേരണയാണ് യാഗങ്ങളുടെ എല്ലാം പിന്നിലുള്ളത്. ഇവിടെ പറയുന്ന ഈ വാചസ്രവസനും അത് മനസ്സിലായില്ല. മനസ്സിലാകാത്തതുകൊണ്ട് അയാളും തന്റെ സ്വാർത്ഥതയെ നിലനിർത്തിക്കൊണ്ട് യാഗം ചെയ്യാൻ ആഗ്രഹിച്ചു. അത് മകൻ ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഇത് കണ്ടുകഴിഞ്ഞു മകൻ ചോദിക്കുകയാണ് പിതാവിനോട്.